SBS live streams and podcasts are supported by advertising.
SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.
മെന്റലിസത്തിനും മെന്റലിസ്റ്റുകൾക്കും നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്ത് ഏറെ പ്രചാരം ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട, ശ്രദ്ധ നേടിയ ഒരു മലയാളിയാണ് മെന്റലിസ്റ്റ് ആദി. മെന്റലിസം എന്താണെന്നും ആ കലാരൂപത്തെ എങ്ങനെ നോക്കിക്കാണണമെന്നും ആദർശ് എന്ന മെന്റലിസ്റ്റ് ആദി വിശദീകരിക്കുന്നത് നമുക്കിനി കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്.
സ്വാഗതം ആദി SBS മലയാളത്തിലേക്ക്. ആദി, ഓസ്ട്രേലിയയിൽ പലതവണ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പക്ഷേ സിഡ്നിയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നല്ലേ?
സിഡ്നിയിൽ ആദ്യമായിട്ടാണ്. അതെ, ഇതിനു മുമ്പ് മെൽബണിലും പെർത്തിലും ഷോ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഷോ ചെയ്തത് ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ്, സിഡ്നിയിൽ ഇതുവരെ ചെയ്തിട്ടില്ല.
ഓക്കെ, സിഡ്നിയിലേക്ക് ആദ്യമായി തന്നെ വരുന്നു. എന്താണ് ഈ പരിപാടിയുടെ ഒരു ഹൈലൈറ്റ്? ഇതിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇൻസോമിയ എന്ന് പറയുന്നത് മെന്റലിസം എന്ന് പറയുന്ന ഒരു പ്ലോട്ടിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു വൺ ഓഫ് എ കൈൻഡ് ഷോ ആണെന്ന് പറയാം. അതില് ഒരുപാട് മിസ്റ്ററിയും സ്റ്റോറി ടെല്ലിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, ഹ്യൂമറിന് നല്ല. സാധാരണ മെന്റലിസം എന്ന് പറയുന്ന പ്ലോട്ടിൽ അങ്ങനെ ഹ്യൂമർ അല്ല, കുറച്ചൊരു സീരിയസ് മിസ്റ്ററി പോലെയാണ് അത് പോകുന്നത്. നമ്മൾ പക്ഷേ ഈ ഷോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു സെലിബ്രേഷൻ മോഡലാണ്, ഒരു 2 hour ഷോ ആണ്. ഒരു സിദ്ദിഖ് ലാൽ മൂവിയൊക്കെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നോ അതിന്റെ ഒരു 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 പാറ്റേൺ പോലെയാണ് ഇതിന്റെ ഷോ വരുന്നത്. പ്ലസ് നോളൻ ടച്ച്, ക്രിസ്റ്റഫർ നോളൻ ടച്ച് ടുവേർഡ്സ് ദ എൻഡ്, ഒരു മൂവി പോലെയാണത്, പക്ഷേ ലൈവ് ഹൈലി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈവ് ഷോ.
ഓക്കെ, ഒരു കൊച്ചു സംശയം ചോദിച്ചോട്ടെ, ഇതൊരു സിംഗിൾ വൺ മാൻ ഷോ ആണോ അതോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടോ നിങ്ങളുടെ ടീമിന്റെ ഭാഗമായിട്ട്?
എന്റെ കൂടെ ടെക്നീഷ്യൻസ് ഒന്ന് രണ്ടുപേര് ട്രാവൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഷോ വൺ മാൻ ഷോ തന്നെയാണ്.
വൺ മാൻ ഷോ തന്നെയാണ് അല്ലേ?
2 hours സോളിഡ്.
ഓക്കെ,
വൺ മാൻ ഷോ എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റിന്റെ സൈഡിൽ വൺ മാൻ ഷോ ആണ്. പക്ഷേ ഇപ്പം ഞാൻ അവിടെ വന്നിട്ട് എന്റെ തന്നെ മൈൻഡ് റീഡ് ചെയ്തോണ്ടിരുന്നാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. അപ്പൊ എല്ലാ എഫക്റ്റിലും ഓഡിയൻസ്, എല്ലാ എഫക്റ്റിലും പ്രേക്ഷകർ കൂട്ടത്തോടെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടോ ഇതിൽ പാർട്ട് ആവുന്നുണ്ട്. അത് അതാ പറഞ്ഞത്, ഓരോ പ്ലോട്ടിനനുസരിച്ചിട്ട്.
ഓക്കെ, ഞാനിപ്പോൾ ഈ ഇൻസോംനിയ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, എനിക്കൊന്ന് യൂറോപ്പ് പര്യടനത്തിനൊക്കെ ഉപയോഗിച്ചൊരു പേരാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പേര്. ഈ സാധാരണഗതിയിൽ ഉറങ്ങാതിരിക്കുക അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, നിങ്ങൾ ആളുകളെ ഉറക്കില്ല എന്നാണ് പറയുന്നത് അല്ലേ?
അയ്യോ, അത് ശരിക്കൊരു വലിയ ക്ലെയിമാണ്. ഞാനിത് ഒരുപാട് വർഷം, ഇൻസോംനിയ എന്ന് പറയുന്ന പേര് നമ്മൾ ഇപ്പൊ 4 shows ഈ പേര് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. സോ ലിറ്ററലി 4 shows, 4th show ആണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോ ഉറങ്ങാൻ പറ്റാത്ത അസുഖത്തിന് പറയുന്ന പേരാണ് ഇൻസോംനിയ. പക്ഷെ നമ്മളത് ഷോ കഴിഞ്ഞിട്ട്, ഒരു സാധാരണ ഒരു ഷോ കഴിഞ്ഞിട്ട് അതിന്റെ ഇമ്പാക്ട് അന്ന് കൈയടിച്ച് വീട്ടിൽ പോകുമ്പോൾ മറന്നുപോയി, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം സംസാരിച്ചെന്നുള്ളതിനപ്പുറത്ത് കുറച്ച് നാള് പ്രൊലോങ് ആയിട്ട് അതൊരു പോസിറ്റീവ് ആയിട്ട് കിട്ടും, നെഗറ്റീവ് അല്ല, പ്രൊലോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള, അത് ആക്ച്വലി പ്രേക്ഷകരുടെ അടുത്ത് ഇങ്ങനെ അങ്ങനത്തെ ഫീഡ്ബാക്ക് കിട്ടിയാണ് അങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നത്. കേൾക്കുമ്പോൾ കുറച്ച് ഓവർ കോൺഫിഡൻസ് പോലെ ഉണ്ട്, പക്ഷേ
അതെ, മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. ഞാനൊരു ഒരു കാര്യം ഇനി ചോദിച്ചോട്ടെ, അതായത് ഈ ഇൻസോംനിയ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ, ആ ഷോയെ പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ മെന്റലിസ്റ്റ് ആദി എന്ന് പറയുന്നതാണ് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. ഈ ആദി എങ്ങനെയാണ് ഈ മെന്റലിസത്തിലേക്ക്, ഇല്ലെങ്കിൽ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഈ മെന്റലിസോ മാജിക്കും ഒന്നാണോ?
തീർച്ചയായിട്ടും ഒരുപാട് തെറ്റിദ്ധാരണകളിൽ നിന്ന് പോകുന്ന ഒരു ടൈറ്റിലാണ്, അതുകൊണ്ട് പിന്നെ എടുത്ത് ചോദിച്ചത് നന്നായി, ഗുഡ് ക്വസ്റ്റ്യൻ. മെന്റലിസ്റ്റും മാജിക്കും ഒരു ഒരു മരത്തിന്റെ രണ്ട് ബ്രാഞ്ചസ് കൂട്ടിക്കോളൂ. പക്ഷേ എവിഡന്റ്ലി മാജിക്കിന്റെ ഒരു മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ഫോമാണ് മെന്റലിസ്റ്റ് എന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ നമ്മൾ ആദ്യം നോക്കിയതിന്റെ ഒക്കെ ഫോൺ ഓർമ്മയില്ലേ, ജസ്റ്റ് അത് അവിടുന്ന് ഇപ്പം ഒരു മോസ്റ്റ് മോഡേൺ ഒരു സ്മാർട്ട് ഫോണിലേക്ക്, അത് ഫോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്രത്തോളം അപ്ഡേറ്റഡ് ആയി, മാജിക് പല കാരണങ്ങളും കൊണ്ട് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അതും ഇതും തമ്മിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബന്ധം തോന്നില്ല. വിളിക്കാന്നുള്ളത് SMS അയക്കാന്നുള്ളതല്ലാതെ ഒരു ബന്ധവും തോന്നില്ല. പക്ഷെ അത് എത്രത്തോളം മാറിയെന്ന് കൂട്ടിക്കോളൂ. സോ മാജിക്കിന്റെ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ഫോമാണ് മെന്റലിസം. പക്ഷെ അത് മാജിക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഹിപ്നോസിസ് പോലെ, ബോഡി ലാംഗ്വേജ് പോലെ ഒരുപാട് സബ്ജക്റ്റുകൾ അതിൽ ആഡ് ചെയ്തിട്ട് പക്ഷെ അത് മാജിക് പോലെ തോന്നുകയില്ല. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം ഒന്നുമില്ല, മാജിക് തന്നെയാണ്. സയൻസിൽ ഇപ്പൊ സൈക്കോളജിയിൽ ഇപ്പൊ മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഒരു ഫേക്ക് കോൺസെപ്റ്റ് ആണ് അല്ലേ? അതൊരു സ്യൂഡോ പരിപാടിയാണ്. അതങ്ങനെ തന്നെയാണ് നമ്മളും പറയുന്നത്. പലരും ഇതല്ലാന്ന് ക്ലെയിം ചെയ്തിട്ട് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഷോയിൽ ഉദ്ദേശിക്കുന്ന തന്നെ ഒരുതരം എൻലൈറ്റ്മെന്റ് പോലെയാണ്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന്, പ്രായോഗികമാണെന്ന് തോന്നിക്കാൻ പറ്റുമോ, ആ ആർട്ട് ഫോമാണ്, അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആർട്ട് ഫോമാണ് മെന്റലിസം. പക്ഷെ ടുവേർഡ്സ് ദ എൻഡ് നമ്മളിത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ ഉള്ള ഒരു ഒരു മെസ്സേജ് ഇതിലുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ഞാനൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് സൈക്കോളജി ആണോ അതോ മാജിക് ആണോ?
ബേസ് ഈസ് ഡെഫിനറ്റ്ലി മാജിക്.
ഓക്കെ,
പ്ലസ് എ ലോട്ട് ഓഫ് സൈക്കോളജിക്കൽ സബ്ജക്ട് അത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ എഗെയിൻ മാജിക് തന്നെയാണ് ബേസ്. അതുകൊണ്ട് ഒന്നും പഠിക്കാനില്ല. ആളുകൾ പെട്ടെന്ന് പഠിക്കും നമ്മുടെ സീക്രട്ടുകൾ എന്തെങ്കിലുമൊക്കെ പറയുമോ നമ്മളെ വിളിച്ചിട്ട്, അങ്ങനത്തെ ഒരു ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഒട്ടും ഇല്ലാത്ത ഷോ ആണ്. അങ്ങനെയൊന്നും അല്ല ഇത്. ഞാൻ പറഞ്ഞു ഇതൊരു മൂവി പോലെ ഒരു പ്ലോട്ടാണ്, അതിൽ കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്, ഒരു കുറച്ച് സർപ്രൈസുകളും ക്ലൈമാക്സുകളും അങ്ങനെയൊക്കെ ഉണ്ടാവും. സിനിമ തന്നെ ഉദ്ദേശിച്ചാൽ
മതി. ഒരു ഡാർക്ക് തുറന്ന് ചിരിക്കാതെ ഫോണിലൂടെ എന്തെങ്കിലുമൊക്കെ പിടിക്കുമോന്ന് അറിയണ്ടേ നമ്മള്?
ഇല്ല, നിങ്ങളുടെ വോയിസ് പാറ്റേണും കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ചൊക്കെ സീസ്. എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാവും. നമ്മൾ പറയില്ലേ ഓ ഉണ്ടൊക്കെ ഉണ്ടെന്ന്, അവൻ എന്തൊക്കെ ഹൈഡ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. നമ്മൾ കുറച്ച് യന്ത്രങ്ങളുടെ പ്രവർത്തനം അറിഞ്ഞ് വണ്ടി ഓടിക്കുന്നത് ഓടിക്കോളൂ. അപ്പൊ കുറച്ചധികം ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. പക്ഷേ നമുക്ക് സ്റ്റേജിൽ ഒരിക്കലും നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ പാസ്റ്റിൽ ഒരു ഡാർക്ക് കാര്യം പറഞ്ഞതുകൊണ്ടോ നിങ്ങളെയോ ഓഡിയനെയോ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് വെറുതെ ഒരു തോന്നലാണ്. നമ്മളൊരു സൈക്കിക് ഒരു ഷോ ഒന്നുമല്ലല്ലോ കാണിക്കാൻ നോക്കുന്നത്. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിരുപദ്രവകരമായിട്ടുള്ള വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്.
ഓക്കെ, അത് എങ്ങനെയാണ് ഈ ഒരു മെന്റലിസത്തിലേക്ക് കടന്നു വന്നതെന്ന് ഒന്ന് ചുരുങ്ങിയ വാക്കുകളിൽ പറയുമോ?
തീർച്ചയായിട്ടും. ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ ഒരുപാട് ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ക്യാരക്ടറിനോട് തോന്നിയ ഒരു ഒരു ഇഷ്ടം. എന്നാൽ മെന്റലിസം എന്ന് പറയുന്ന അങ്ങനെ ഒരു ആർട്ട് ഉള്ളതൊന്നും എനിക്കറിയില്ല. ഷെർലക് ഹോംസിനെ പോലെ ആവണം. അത് അവൻ തീരെ ചെറുപ്പത്തിലാണ്, ആറാം ക്ലാസ്സിലെ വെക്കേഷനാണ് ആ പുസ്തകമൊക്കെ പഠിക്കുന്നതെന്ന് വേണം പറയാൻ. ഐ റിപ്പീറ്റഡ്ലി ഞാൻ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ഉള്ള ഇഷ്ടം പിന്നെ ബോഡി ലാംഗ്വേജ് എന്ന സബ്ജക്റ്റിൽ എത്തിച്ചു. ചെറുപ്പത്തിലെ തന്നെ മാജിക് അല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്ത മിസ്റ്ററി കാര്യങ്ങളോടുള്ള വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോ എല്ലാം കൂടി കണക്ട് ചെയ്ത് വന്നതാണ് പോകെ പോകെ. നമ്മ പ്രാക്ടിക്കലി പറഞ്ഞാല് ഓ ഇത് ഇത് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ആൾക്കാര് പിന്നെ മറ്റൊരാളെ റീഡ് ചെയ്യാന്ന് പറയില്ലേ, അതിനുപയോഗിക്കുന്ന കാര്യങ്ങൾ ശരിക്കും വലിയ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിവരെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ ഈ പറയുന്ന ഭാവി പറയുന്ന സൈക്കിക്സ് മറ്റേ പാം റീഡിങ് അല്ലെങ്കിൽ ഈ ഇവരൊക്കെ എങ്ങനെയാണ് ആളുകളെ കൺവിൻസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കും. ഇവൻ ചെറിയൊരു ജേണി അങ്ങനെയാണല്ലോ. അപ്പൊ അതിൽ വലിയ മിസ്റ്ററി ഒന്നുമില്ല, സൂപ്പർ നാച്ചുറൽ ആയിട്ടൊന്നുമില്ല. എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതൊരു ഒരു മേക്ക് ബിലീഫ് ആണെന്ന് മനസ്സിലാവുമ്പോൾ ആ ജേണി കണ്ടിന്യൂ ചെയ്ത് നിർത്താതെ അത്രയേ ഉള്ളൂ. ആ ഒറ്റ സബ്ജക്ട് ആയിരുന്നു മനസ്സിൽ, അത് വിടാതെ പോയതുകൊണ്ട് ഇങ്ങനെ എത്തിപ്പോയി. അത്രയാണ്.
ആദ്യം വളരെ ലളിതമായി പറഞ്ഞ അവസാനിപ്പിച്ചൊരു കാര്യം ആദ്യത്തെ ഷോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതൊരു വലിയ കാര്യമാണെന്ന്. ഈ മനസ്സിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഇമോഷനെ കൺട്രോൾ ചെയ്യുക ഇങ്ങനെയുള്ള എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണത്. ഇത് എല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമാണോ? അതി
അല്ല, തീരെ അല്ല. എഗെയിൻ ഞാൻ പറയാണ്, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോ ഇപ്പൊ എനിക്ക് സ്റ്റേജിലേക്ക് എനിക്കൊരു ഔട്ട്കം എന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലോട്ടാണ്. ഇപ്പൊ ഒരു ഔട്ട്സൈഡ് ഒരാളുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോഴും ഓൺ സ്റ്റേജ് ചെയ്യുമ്പോഴും ഇത് ഭയങ്കര വ്യത്യാസമുണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതൊരു ക്ലിനിക്കൽ സയൻസ് ഒന്നും അല്ലല്ലോ. സ്റ്റേജിൽ എനിക്കറിയാം എനിക്കൊരു പ്ലോട്ട് ഉണ്ട്, എനിക്കൊരു സ്റ്റോറി ലൈൻ ഉണ്ട്, ഇവിടുന്ന് തുടങ്ങി നമ്മൾ ഇവിടെ എത്തണം. അപ്പൊ ഞാൻ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന അന്തരീക്ഷത്തിൽ ആ അറ്റ്മോസ്ഫിയറിൽ അതിനെനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആ തിയേറ്റർ ഉണ്ട്, അതിന്റെ മ്യൂസിക് ഉണ്ട്, അതിന്റെ ലൈറ്റിംഗ് ഉണ്ട്. ആ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ അങ്ങനെ തോന്നിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ചോയ്സ് ആണ്, നാല് ചോയ്സ് നിങ്ങൾ ഏതിലേക്കാണ് പോകാൻ സാധ്യതയുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇങ്ങനത്തെ ക്വിക്ക് ഒബ്സർവേഷൻ കൊണ്ടുള്ള റീഡിങ് മാത്രം മതി. അതാ ഞാൻ പറഞ്ഞത്, നത്തിങ് ലൈക്ക് ടു പേഴ്സണൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പോയിട്ടുള്ള അങ്ങനെ കാര്യങ്ങൾ ഇല്ല ഇതില്. മോസ്റ്റ് ലൈക്ക് മേക്ക് ബിലീഫ്. ഒന്നുകിൽ നിങ്ങൾ അപ്പൊ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ ചിന്തിപ്പിക്കണം. അതൊരു ആ കുറച്ച് സമയത്തിനുള്ള കാൽക്കുലേഷനിൽ പറയുന്ന പോലെ അതേസമയം ഈ ഹ്യൂമർ ആയിക്കോട്ടെ, ആ പ്ലോട്ട് സ്റ്റോറിയുടെ പ്ലോട്ട് ആയിക്കോട്ടെ, നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് നമ്മളതിലേക്ക് എത്തിപ്പോകുന്നത് മനസ്സിലാവില്ല. പക്ഷെ ആ മൂവി, അതായത് മൂവി കാണുന്ന പോലെ തന്നെ, പക്ഷെ നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു മൂവി. കിട്ടിയോ നിങ്ങളുടെ ചോദ്യത്തിന്? ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ ആൻസർ തരുന്നത്. ശരിയാണ്, അങ്ങനെ ഇമോഷൻ മനസ്സിലാക്കാനും ഇപ്പോ ബുദ്ധിമുട്ടാണ് നമുക്ക് ആ സബ്ജക്ട് അറിയുന്നത് വരെ. എന്തൊന്നും ബുദ്ധിമുട്ടല്ലേ, പഠിച്ചു കഴിയുമ്പോൾ നമുക്കത്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന സബ്ജക്ട് മാത്രം എടുത്താലും, ഓ ഇന്ന ഇന്ന പോലെ ഒരാൾ ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും, അതിന് ഇന്ന ഇന്ന ഹിഡൻ ഇങ്ങനെയുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ല.
ഓക്കെ, തീർച്ചയായും. ഇപ്പൊ ആദ്യം സിഡ്നിയിലേക്ക് വരുമ്പോഴത്തേനും ഈ മെന്റലിസം എന്ന് കേൾക്കുമ്പോൾ വരുന്ന ആളുകൾക്കിടയില് നമ്മുടെ മലയാളികളായ ഒട്ടേറെ പുതിയ തലമുറയുണ്ടാകും, അവരിൽ പലർക്കും ഈ മെന്റലിസത്തോടൊക്കെ താല്പര്യമുണ്ടാകും. അവർക്കൊരു ഒരു മെന്റലിസ്റ്റ് ആകണമെങ്കിൽ ആദ്യം കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്താണ്, അതുകൂടി ഒന്ന് പറയുമോ?
ആ അത് പിന്നെ ആവാതിരിക്കാന്നുള്ളതാണ് എന്റെ എന്റെ ഏറ്റവും വലിയ അഡ്വൈസ്. രണ്ട് കാര്യങ്ങൾ, ഒന്നാമത് ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഇപ്പം ഭയങ്കരമായിട്ട് പിന്നെ ഈ ചെറിയ 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 കോഴ്സുകൾ ഓൺലൈനിലും മറ്റും ഇങ്ങനെ ആൾക്കാർ, അത് സബ്ജക്റ്റിനോട് ക്ലാരിറ്റി ഇല്ലാത്തവരാണ് അങ്ങനെ ഒരു ക്ലെയിം ചെയ്തിട്ട് കുറെ കോഴ്സുകളൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ പിന്നെ സ്ട്രീറ്റിൽ ഇരുന്ന് ഇങ്ങനെ ഹിപ്നോസിസ്, ഇതൊക്കെയാണ് മെന്റലിസം എന്ന് ആൾക്കാർ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് അതിന്റെ ഒരു ഗ്ലാമർ, ഓ ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മളിപ്പോ ചെറുപ്പത്തിലൊക്കെ ആയിരിക്കില്ല ഓ അദൃശ്യനാവാൻ പറ്റും, ഈ ഭാരതമൊക്കെ വായിച്ചിട്ട് നമ്മൾ ചോദിക്കും അദൃശ്യനാവാൻ പറ്റിയ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണാൻ പറ്റും, നമുക്ക് അങ്ങനത്തെ ഇന്നസെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ആ പ്രായത്തിൽ ഉണ്ടാവുള്ളൂ. ഇതുപോലെ വിചാരിച്ചിട്ട് പിന്നെ കുറെ പേര് ഇതിന്റെ ഗ്ലാമർ കണ്ടിട്ട് സിനിമയിൽ അഭിനയിക്കാൻ തന്നെ ആക്ടിങ്ങിനോട് പാഷൻ ഇല്ലാതെ അതിന്റെ ആ ഒരു ഗ്ലാമറും അതിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സിനിമയിൽ വരാൻ നിൽക്കുന്നില്ല. അതുപോലെ വിചാരിക്കുന്നവരാണ് മിസ്ലീഡ് ചെയ്തിട്ട് കുറെ പേരും. ശരിക്കും ഇതിൽ ഇടേണ്ട എഫേർട്ട് ഒരു 10 or 12 വർഷമൊക്കെ കഴിഞ്ഞിട്ട് മാത്രം റിസൾട്ട്, പ്രോപ്പർ റിസൾട്ട് കാണാൻ പറ്റുന്ന. നിങ്ങൾ എത്ര എത്ര പേരിപ്പം മുമ്പ് ഇപ്പൊ മേന്നടിച്ചാ മതി സോഷ്യൽ മീഡിയയിൽ, അപ്പൊ തന്നെ ഒരു ഒരു 100 മെന്റലിസ്റ്റുകൾ ഇപ്പൊ കാണാൻ തുടങ്ങും. പക്ഷെ അതിൽ എത്ര പേര് റിയൽ ലൈഫിൽ മേക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കുക. റിയൽ ലൈഫിൽ ഒരു, അതായത് ഒരു ഇതൊരു തിയേറ്റർ ആർട്ടാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഷോ ഓഫ് കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെറ്റീരിയൽ അല്ല ഇതിന്റെ ഒരു ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് കാണിക്കാൻ പറ്റുന്നത് തിയേറ്ററിൽ തന്നെയാണ്, തിയേറ്റർ ഫോം. അപ്പം തിയേറ്ററിൽ ഇത് എത്ര പേര് ചെയ്യുന്നുണ്ട് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണാൻ പറ്റുന്ന ആൾക്കാരെ ഇന്റർനാഷണലി തന്നെ ഇപ്പോഴും ഉള്ളൂ അപ്പോഴും ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ലോങ് ടേം പ്രോസസ്സിൽ നിങ്ങൾ റെഡിയാണോ? കാരണം പണ്ടൊക്കെ നമുക്ക് പറയാം, നമ്മളൊരു ഉത്തരം നീണ്ടുപോകുന്നതിന് ക്ഷമിക്കണം, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ നമ്മൾ പറയും ഒരു 15 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ 5 or 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആവാം എന്നൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി എയിം ചെയ്ത് ഡ്രീം ഹൈ എയിം ബിഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സിൽ കേൾക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ ദൂരത്തുള്ള എയിമുകൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഭയങ്കര മണ്ടത്തരാണ്. കാരണം ജനറേഷൻ എന്ന് പറയുന്നത് ഓരോ 3 വർഷം കൂടുമ്പോഴും 2 വർഷം കൂടുമ്പോഴും മാറും. നമ്മുടെ കാലത്ത് ജനറേഷൻ ഗ്യാപ്പിൽ 20 വർഷമല്ലായിരുന്നു അല്ലെ? ഇപ്പൊ എഐ വരുന്നു, മറ്റന്നാൾ എന്താ റിലീസ് ആകാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ചിലപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ആരും ഗ്രാഫിക് ഡിസൈനർ വെബ് ഡിസൈനർ ഒന്നും ആവാൻ വേണ്ടിയിട്ട് ആരെയും വലിയൊരു ലോങ് ടേം കോഴ്സ് ഡിപ്ലോമ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്കറിയാം എഐ വിൽ ടേക്ക് ഓവർ ഇൻ കപ്പ് അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തി. അപ്പൊ അതുകൊണ്ട് വലിയ ലോങ് ടേം വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒരു സാധനം അങ്ങനെ പഠിച്ചിട്ട് ഇനിയത്തെ കാലത്ത് ഐ റിയലി ഡൗട്ട്. അതാണ് പിന്നെ പിന്നെ ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു സെൽഫിഷ് റീസൺ, കുറച്ചാളുകൂടി നമ്മളൊക്കെ ഇങ്ങനെ അല്ലല്ല സീരിയസ്, അത് തമാശ പോലെ പറഞ്ഞതാണ്. നല്ല ആളുകൾ വരണം, പക്ഷെ പിന്നെ വെരി ഡിഫിക്കൽട്ട് ഓർ യെറ്റ് ടു ഫൈൻഡ്. ഇപ്പൊ നിങ്ങൾ കാണുന്ന പലരും അറിയേണ്ടത് സോഷ്യൽ മീഡിയയിലൊക്കെ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആളുകളാണ്. തിയേറ്ററിൽ എത്ര പേര് ഒന്ന് ചോദിച്ച് നോക്കിയാലും മതി, വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ലോക്കലി ആണോ അല്ല ഇന്റർനാഷണലി ആ ഒരു എക്സ്പോഷർ കിട്ടിയ എത്ര തിയേറ്റർ മെന്റലിസ്റ്റുകളെ നിങ്ങൾക്ക്, അതായത് ഇപ്പം ഒരുപാട് ആഗ്രഹിച്ചൊരു അതിനോട് താല്പര്യമുള്ളവർ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? AGT BGT പോലുള്ള പ്രോഗ്രാം കണ്ട് അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടുണ്ടാവില്ലേ? താല്പര്യമുള്ളൂ, പഠിക്കാൻ താല്പര്യമുള്ളവർ. അപ്പൊ നിങ്ങൾക്ക് തന്നെ എത്ര പേര് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് ആലോചിക്കുക. അപ്പൊ നിങ്ങളുടെ എത്രത്തോളം ലിമിറ്റഡ് ആണ് നിങ്ങളുടെ ഓപ്ഷൻസ് എന്നുള്ളതും സാധ്യതകളുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. ഡിമോട്ടിവേറ്റ് ചെയ്യാനല്ല, അത് തുറന്നു പറഞ്ഞു കൊടുക്കണം തോന്നുന്നു.
തീർച്ചയായും എനിക്ക് തോന്നുന്നു സത്യസന്ധമായ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിരീക്ഷണമാണ്. ഇനിയുള്ള ഒരു ചോദ്യം, ഔചിത്യക്കുറവ് ചിലപ്പോൾ തോന്നിയേക്കാം എങ്കിലും ഞാൻ ചോദിക്കണം, എന്റെ ഒരു ക്യൂരിയോസിറ്റി, ടെലിഫോണിലൂടെ എന്റെ മൈൻഡ് ഒന്ന് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ?
ജോജോ തിയേറ്ററിലേക്ക് വരുമല്ലോ അല്ലേ? എന്തായാലും
തീർപ്പരാൻ ശ്രമിക്കാം.
തിയേറ്ററിലേക്ക് ഒന്ന് വന്നിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിൽ നേരിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇന്റർവ്യൂ കൂടെ ചെയ്യാൻ പറ്റട്ടെ, അന്ന് ശവിച്ച് പൂച്ചയാക്കി തരാം.
തീർച്ചയായും, സീക്രട്ട് ഏതായാലും പറയണ്ട.
അല്ല അത് ഞാൻ അങ്ങനെ ഞാനതൊരു എസ്കേപ്പിസം പോലെ ചെയ്തതല്ല, ആദ്യമായിട്ട് കാണുകയല്ലേ തിയേറ്ററിലേക്ക് പോയോ. എന്നിട്ട് ഒന്നാമത് ഇപ്പൊ ഈ ഓസ്ട്രേലിയൻ ഇവരുടെ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താത്തത് വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയും ഉണ്ടാവില്ല. കേൾക്കുന്ന ആളുകൾ ആയിരിക്കും ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ട്രസ്റ്റ് മീ അഗെയിൻ, ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ പറഞ്ഞും കഴിഞ്ഞു. അപ്പോ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ടി വിയിലൊക്കെ ആദ്യത്തെ ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ ചില എഫക്റ്റുകളൊക്കെ കാണിക്കും. അപ്പൊ അത് ഇതാണ് മെന്റലിസം, നമ്മൾ മെന്റലിസം കണ്ടിട്ടുണ്ടെന്നാണ് പലരും സംസാരിക്കും പറയാം. പക്ഷെ ഈ ഒരു ഈ ടിവിയിലും റേഡിയോയിലും ഒക്കെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർ പറയുന്നത് ദിസ് ഇസ് നോട്ട് ദാറ്റ് ആർട്ട്. അതിന്റെ ഒരു പത്തിലൊന്നും ഒരു ഐസ് ബ്രേക്കിംഗ് പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ട്രസ്റ്റ് മീ, ആ തിയേറ്ററിൽ നിങ്ങൾ വരുന്ന ആ ഗേറ്റ് കടന്ന അകത്തേക്ക് വരുന്ന സമയം തൊട്ട് ഷോ തുടങ്ങി, നിങ്ങൾ അറിയുന്നില്ലെങ്കിലും അവിടുന്ന് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ പോയി വീട്ടിൽ പോയി അവിടെ അപ്പോഴും ആ ഷോ തീരില്ല. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരേണ്ടത്. ജോജി ഇതില് താരതമ്യേന ഫ്രഷ് ആണ്, ഈ ഐഡിയയിലേക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ പറയില്ലേ സ്പോയിലർ ഇപ്പൊ തുടരും കാണുമ്പോൾ നമ്മൾ പറയില്ലേ സ്പോയിലർ ഒന്നും കേൾക്കണ്ട, റിവ്യൂ ഒന്നും കേൾക്കാതെ പോയി സിനിമ കാണാൻ ആ എക്സ്പീരിയൻസ് ഇല്ലേ, അത് കിട്ടണമെങ്കിൽ ബെറ്റർ നിങ്ങൾ തിയേറ്ററിലേക്ക് ആയോ, എന്നിട്ട് നമുക്ക് ഒരിക്കലും കൂടെ ഇങ്ങനെ ചെയ്യാൻ പറ്റും.
തീർച്ചയായും. ഞാൻ ഒരു ഒരു കാര്യം, സമയപരിമിതി ഉണ്ട്, അതിന് മുൻപ് എവിടെയാണ് ഷോയ്, ഏതാണ് തീയതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞേക്കുമോ?
തീർച്ചയായിട്ടും. കെൻസിംഗ്ടണില് May 17 വൈകുന്നേരമാണ് ഷോ. അവിടെ UNSW സയൻസ് തിയേറ്ററിലാണ് ഷോ. നമ്മളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ആ സ്ഥലത്തിനെ പറ്റിയിട്ടും മറ്റൊന്ന് നോക്കുകയും ചെയ്തു, വന്നിട്ടില്ലല്ലോ ഇതുവരെ. റിയലി ലുക്കിംഗ് ഫോർവേഡ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ UNSW സയൻസ് തിയേറ്റർ കെൻസിംഗ്ടണില് May 17 ഈവനിങ് ആണ് ഷോ.
അപ്പോൾ ആദി, വളരെയധികം നന്ദി SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് മെന്റലിസവുമായി ബന്ധപ്പെട്ടും ഷോയുമായി ബന്ധപ്പെട്ട ഇത്രയും വിവരങ്ങൾ വളരെ ലളിതമായി സംസാരിച്ചതിന്.
താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നത് വരുന്നതിന് മുമ്പ്. വലിയൊരു ഒപ്റ്റിമിസ്റ്റ് ആണെന്നും കൂടി പറയാം, നമ്മൾ അടുത്തിട്ടില്ലല്ലോ, അറിയാതെ തന്നെ നിങ്ങൾ ഇത്രയും നല്ലൊരു അവസരം തന്നില്ലേ. ഇത് ഗംഭീരമായി മുമ്പിലോട്ട് പോകട്ടെ.
പ്രിയ ശ്രോതാക്കളെ, ഇൻസോംനിയ എന്ന പേരിൽ സിഡ്നിയിൽ നടക്കുന്ന പരിപാടിയുടെ വിശേഷങ്ങൾ മെന്റലിസ്റ്റ് ആദ്യം വിശദീകരിക്കുന്നതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫേസ്ബുക്കിലും നിങ്ങൾക്ക് SBS മലയാളത്തെ ഫോളോ ചെയ്യാം. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organization a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.